വേനൽക്കാലം തുടങ്ങിയിരിക്കുകയാണ്. ഓസ്ട്രേലിയയിലെ ഏറ്റവും നല്ല സമയങ്ങളിൽ ഒന്നാണ് വേനൽക്കാലം. ആഘോഷങ്ങളും പിക്നിക്കുകളും ബാർബിക്യൂകളും എല്ലാമുള്ള കാലം. പക്ഷേ അതോടൊപ്പം വേനൽക്കാലത്ത് നിരവധി അപകടങ്ങളുമുണ്ട്. കാട്ടുതീയും നീന്തലിടങ്ങളിലെ അപകടങ്ങളും ഉഷ്ണക്കാറ്റും തുടങ്ങിയ നിരവധി അപകടങ്ങൾ. ഇവയെക്കുറിച്ച് അവബോധം വളർത്താനായി SBS നിരവധി പരിപാടികൾ ഈ വേനൽക്കാലത്ത് അവതരിപ്പിക്കുകയാണ്. വേനൽക്കാല സുരക്ഷ സംബന്ധിച്ച പരിപാടികൾ, അതിലേക്കാണ് ഇനി. ഓസ്ട്രേലിയയുടെ ചരിത്രത്തിലെ ഏറ്റവും ചൂടേറിയ നവംബർ മാസമാണ് കടന്നുപോയത്. ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ കാട്ടുതീയുടെ ഓർമ്മകൾ ആരിൽ നിന്നും മറഞ്ഞു പോയിട്ടുണ്ടാകില്ല. ഈ ഡിസംബറിൽ ഓസ്ട്രേലിയയിൽ ലാ നീന പ്രതിഭാസമുണ്ടാകുമെന്നും അത് കൂടുതൽ മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനുമൊക്കെ കാരണമാകുമെന്നാണ് പ്രവചനമെങ്കിലും അതോടൊപ്പം തന്നെ ഉഷ്ണക്കാറ്റും ആഞ്ഞടിക്കുമെന്നാണ് മുന്നറിയിപ്പ്. കഴിഞ്ഞ വർഷത്തെ അത്രയും ചൂടേറിയ ദിനങ്ങൾ ഇത്തവണ ഉണ്ടാകില്ല എന്ന് ഓസ്ട്രേലിയൻ കാലാവസ്ഥാ കേന്ദ്രത്തിലെ ക്ലൈമറ്റ് സർവീസസ് മേധാവി ഡോക്ടർ ആൻഡ്രൂസ് വാട്കിൻസ് പറയുന്നു. എന്നാൽ ചൂടിനൊപ്പം അന്തരീക്ഷ ഈർപ്പവും കൂടുന്നത് മനുഷ്യരുടെ ആരോഗ്യത്തെ കൂടുതൽ ബാധിക്കാമെന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്.
They might not reach the extremes that they have in the past couple of years, and particularly last year, but they could be longer and they could be more humid. And that can actually have a large impact upon human health.
ഓസ്ട്രേലിയയിലെ ഏറ്റവും അധികം പേരുടെ മരണകാരണമാകുന്ന പ്രകൃതി ദുരന്തം എന്താണെന്നറിയാമോ? കാട്ടുതീയോ ചുഴലിക്കാറ്റോ വെള്ളപ്പൊക്കമോ ഒന്നുമല്ലാതെ മറിച്ച് ഉഷ്ണക്കാറ്റാണ്. വേനൽക്കാലമായതോടെ ഇതേക്കുറിച്ച് ജനങ്ങൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നാണ് സൗത്ത് ഓസ്ട്രേലിയയിൽ റെഡ് ക്രോസിന്റെ എമർജൻസി സർവീസസ് മാനേജറായ നിക് ബാങ്ക്സ് ആവശ്യപ്പെടുന്നത്.
Most people don't know that more people have died in Australia as a result of heat waves than because of other disasters like floods, bushfires or cyclones. And while everyone is affected by the heat, there's particular people that are more at risk. Those groups include older people, pregnant women, children, those with a disability or pre-existing health conditions, and those on medications.
കടുത്ത ചൂടും ഉഷ്ണക്കാറ്റും ഒന്നും എല്ലാവർക്കും ഒരുപോലെ അപകടകരമാകണമെന്നില്ല. കൂടുതൽ അപകട സാധ്യതയുള്ളവരെ സഹായിക്കാൻ മറ്റുള്ളവർ മുന്നോട്ട് വരണമെന്നും നിക് ബാങ്ക്സ് നിർദ്ദേശിച്ചു.
So it might be as simple as putting up some sort of shade, whether it's shade cloth or an old sheet or some other sort of barrier to protect their house from the sun, to try and keep the temperature cooler inside the house, giving them a phone call or a message to check in with them on extremely hot days and make sure that they are, most importantly, drinking enough water.
ചൂട് കൂടുന്ന ദിവസങ്ങളിൽ ശീതളപാനീയങ്ങളും ബിയറുമെല്ലാം സ്ഥിരമാക്കുന്നവരും ഉണ്ടാകാം. എന്നാൽ ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ വെറും വെള്ളം കുടിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം.
Even if you don't feel thirsty, to drink water, not alcohol, tea or coffee or sugary drinks, but water because it's the best for ensuring that people stay hydrated.
ചൂട് കൂടുമ്പോൾ ശരീരത്തിന് അസ്വസ്ഥതകൾ തോന്നുകയാണെങ്കിൽ അത് നിസാരമായി എടുക്കരുതെന്ന് മെൽബൺ റോയൽ ചിൽഡ്രൻസ് ആശുപത്രിയിലെ ട്രോമ സർവീസസ് വിഭാഗം ഡയറക്ടർ ഡോക്ടർ വാവിക് ടീഗ് മുന്നറിയിപ്പ് നൽകുന്നു. ഹീറ്റ് സ്ട്രോക്ക് പലപ്പോഴും ആളുകളെ എമർജൻസി വിഭാഗത്തിലേക്ക് എത്തിക്കാമെന്നാണ് ഡോക്ടർ ടീഗ് ചൂണ്ടിക്കാട്ടുന്നത്.
Their heart would be racing, so their pulse would be racing, and perhaps they would be breathing in a shallow way, and they'd be showing signs that their brain is also struggling. That might be trouble speaking or slurring of their speech. They might be having problems coordinating their movements or just behaving in an unusual fashion, sometimes even aggressive. They might be confused, and in very severe cases they might show signs of shaking due to seizures or even loss of consciousness.
നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇത്തരത്തിൽ ചൂട് കൂടിയതുകൊണ്ടുള്ള ശാരീരിക അസ്വസ്ഥതകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആംബുലൻസ് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്ന പല കാര്യങ്ങളുമുണ്ട്.
Bringing them into a cool and shady environment if that's possible, and in most circumstances it will be at least partly possible. Offering them sips of cool fluid but not really cold fluid, perhaps removing or wetting or sponging any excess clothing and just trying to dampen and fan them to encourage them to cool down.
വെയിലുള്ള ദിവസങ്ങളിലെ മറ്റൊരു പ്രധാന പ്രശ്നമാണ് അൾട്രാ വയലറ്റ് കിരണങ്ങളേറ്റ് ചർമ്മത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ. വെയിലിന് ചൂട് കുറവാണെങ്കിൽ പോലും സൺസ്മാർട്ട് ആകണമെന്ന് ക്വീൻസ്ലാൻഡ് ക്യാൻസർ കൗൺസിൽ CEO ക്രിസ് മെക്മില്ലൻ നിർദ്ദേശിക്കുന്നു.
One of the traps that everyone falls into is that there isn't the correlation between UV exposure and temperature, as in heat. So we know that UV exposure, when the UV is up over, if the ultraviolet radiation is up over level 3, results in damaging to your skin. And realistically, you know, that causes sunburn, and year-on-year damage could possibly lead to skin cancers.
2018-19 വേനൽക്കാലത്ത് സൂര്യതാപമേറ്റ് ഓസ്ട്രേലിയൻ ആശുപത്രികളിൽ എമർജൻസി വിഭാഗത്തിലെത്തിയ കേസുകളിൽ പകുതിയും കുട്ടികളായിരുന്നു. കുട്ടികൾക്ക് സൂര്യതാപം കൂടുതൽ അപകടകരമാകാമെന്ന് ഡോക്ടർ ടീഗ് മുന്നറിയിപ്പ് നൽകുന്നു.
They're increased risk because their bodies are smaller, but yet they lose and gain heat really easily because of the way that they're exposed often. Their skin is thinner, so they're more susceptible to sunburn and to deep sunburn, and they're less likely to regulate their own activities or their own fluid intake without the encouragement or insistence of the adult carers around them. For this reason, we see during a summer period a really unhappy amount of children who have been so impacted by sunburn that they would need to come to a hospital.
സൂര്യതാപം നേരിടുന്നതിനുള്ള കൂടുതൽ മാർഗ്ഗങ്ങൾ അറിയാൻ കാൻസർ കൗൺസിലിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. അതുപോലെ അൾട്രാവയലറ്റ് കിരണങ്ങൾ എത്രത്തോളം രൂക്ഷമാണെന്നറിയാൻ കാലാവസ്ഥാ വകുപ്പിന്റെയോ സൺസ്മാർട്ടിന്റെയോ മൊബൈൽ ഫോൺ ആപ്പും ഉപയോഗിക്കാം. വേനൽക്കാല സുരക്ഷയെക്കുറിച്ച് SBS മലയാളം നൽകുന്ന പരിപാടികളിലെ ആദ്യ ഭാഗമാണ് ഇവിടെ കേട്ടത്. ഇത്തരത്തിൽ വേനൽക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് വരും ദിവസങ്ങളിൽ റിപ്പോർട്ടുകൾ നൽകും. SBS മലയാളം വെബ്സൈറ്റിൽ ഈ റിപ്പോർട്ടുകൾ എല്ലാം കേൾക്കാവുന്നതാണ്.